2023 December 21 വ്യാഴാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ ഇന്റർനാഷണൽ പേജിൽ നിന്ന് വായിക്കുന്നത് അരവിന്ദ്. റേഡിയേഷനിൽ ഉരുകിയ ഹിസാഷി ഔചി. ടോക്കിയോ 1999 December 21. ഹിസാഷി ഔചി എന്ന 35-കാരൻ യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ഹോസ്പിറ്റലിൽ മരണത്തിന് കീഴടങ്ങി. ആരാണ് ഹിസാഷി? ജപ്പാനിലെ ടൊഗൈമുറ ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ടെക്നീഷ്യനായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റേഡിയേഷനേറ്റ് വേദന അനുഭവിച്ച് മരിച്ച മനുഷ്യനെന്ന പേരിൽ വൈദ്യശാസ്ത്രത്തിലെ ഉണങ്ങാത്ത മുറിവാണദ്ദേഹം. നീണ്ട 83 ദിവസമാണ് ഔചി ഒരു മനുഷ്യന് സങ്കൽപ്പിക്കാവുന്നതിലും അപ്പുറം വേദന സഹിച്ച് ജീവിച്ചത്. അപകടകരമായ സാഹചര്യത്തിൽ ജീവനക്കാർക്ക് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് ടൊഗൈമുറ പ്ലാന്റ് പ്രവർത്തിച്ചത്. അങ്ങനിരിക്കെ 1999 September 30 പ്ലാന്റിൽ ആണവ ഇന്ധനം തയ്യാറാക്കുന്നതിനിടെ 2.4 kg പകരം 16 kg യുറേനിയം അബദ്ധത്തിൽ ചേർത്തു. മതിയായ പരിശീലനമില്ലാത്തതിനാൽ ജോലിക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഈ പിഴവ് വൻ പൊട്ടിത്തെറിയിൽ കലാശിച്ചു. ന്യൂക്ലിയർ റിയാക്ഷൻ സംഭവിച്ച് വൻ തോതിൽ ന്യൂട്രോൺ റേഡിയേഷനും ഗാമാകിരണങ്ങളും പുറത്തുകടന്നു. പൊട്ടിത്തെറിക്ക് പിന്നാലെ യുറേനിയം ചേർത്തവരിൽ ഒരാളായ ഹിസാഷി ഔചി റേഡിയേഷനേറ്റ് വീണു. വേദന കൊണ്ട് പുളഞ്ഞ ഔചി തളർന്നു വീണു. തുടർച്ചയായി ഛർദ്ദിച്ചു. ബോധം നഷ്ടമായി. ഔചിക്കാണ് ഏറ്റവും കൂടുതൽ റേഡിയേഷനേറ്റത്. അദ്ദേഹത്തോടൊപ്പം യുറേനിയം കൈകാര്യം ചെയ്ത മസാരോ ഷിനോഹറ, യുറേനിയം സംഭരണിക്ക് അടുത്തുനിന്ന യുറ്റാഗ യോഗോഗാവ എന്നിവർക്കും പരിക്കേറ്റു. മൂവരെയും ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. 17 സിവേട്ട് ആണ് ഔചിക്കേറ്റ റേഡിയേഷന്റെ അളവ്. ലോകത്ത് ഒരു മനുഷ്യൻ നേരിട്ട് അഭിമുഖീകരിച്ച ഏറ്റവും ഉയർന്ന റേഡിയേഷനാണിതെന്ന് കരുതുന്നു. ഔചിയുടെ ത്വക്ക് പൊള്ളലേറ്റ് പൂർണ്ണമായും ഇളകി. അസ്ഥികൾ പുറത്ത് കാണും വിധമായി. DNA പോലും നശിച്ചു. ആന്തരികാവയവങ്ങൾ തകരാറിലായി. മുറിവുകളിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകി. ഔചിയുടെ കണ്ണിൽ നിന്ന് പോലും രക്തം പുറത്തുവന്നു. സ്കിൻ ട്രാൻസ്പ്ലാന്റുകൾ പരീക്ഷിച്ചെങ്കിലും പരാജയപ്പെട്ടു. രക്തത്തിലെ ശ്വേതരക്താണുക്കൾ 0 താഴ്ന്നതോടെ പ്രതിരോധ ശേഷി തകർന്നു. ശ്വേതരക്താണുക്കളെ വീണ്ടെടുക്കാൻ ഔചിക്ക് സ്റ്റെം സെൽ മാറ്റിവച്ചു. ലോകത്തെ ആദ്യത്തെ വിജയകരമായ പെരിഫറൽ സ്റ്റെം സെൽ ട്രാൻസ്ഫ്യൂഷനായിരുന്നു അത്. എന്നിട്ടും കാര്യമായ ഫലമുണ്ടായില്ല. ഔചിയുടെ ചികിത്സ ജാപ്പനീസ് സർക്കാർ ഏറ്റെടുത്തു. വിദേശത്ത് നിന്നും വിദഗ്ധരെ എത്തിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും വിഫലമായി. ഔചി ജീവിതത്തിലേക്ക് മടങ്ങിവരില്ലെന്ന് ഉറപ്പായിരുന്നു. എന്നിട്ടും സർക്കാരിന്റെയും ഔചിയുടെ കുടുംബത്തിന്റെയും സമ്മർദ്ദം മൂലം ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി 83 ദിവസം ഡോക്ടർമാർ ഔചിയുടെ ജീവൻ നിലനിർത്തി. ഉയർന്ന അളവിൽ രക്തവും മരുന്നുകളും ശരീരത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിൽ ഔചി അനുഭവിച്ച വേദന വിവരിക്കാവുന്നതിലുമപ്പുറമാണ്. തന്നെ കൊന്നുതരണമെന്ന് ഔചി പലതവണ അഭ്യർത്ഥിച്ചതായി പറയുന്നു. നിരവധി തവണ ഔചിയുടെ ഹൃദയം നിലച്ചു. ഒടുവിൽ December 21 അവസാനത്തെ ഹൃദയാഘാതത്തോടെ ഔചി വിടവാങ്ങി. അതേസമയം ഷിനോഹറയുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ടായെങ്കിലും 2000 മരിച്ചു. യോകോഗാവ 6 ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു.